2022 മാർച്ച് 19 ശനിയാഴ്ച. കേരളകൌമുദി ഇ പേപ്പറിന്റെ 20 പേജിൽ നിന്നുള്ള കണ്ണൂർ ജില്ലാ വാർത്ത. വായിക്കുന്നത് അരവിന്ദ്. കമ്മ്യൂണിസ്റ്റ് കരുത്തിൽ സുഹാസിനി കണ്ണൂരിന മരുമകളായി. ഒ സി മോഹൻരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിൽ അണിനിരന്ന കരുത്തുറ്റ സ്ത്രീകളിൽ നിന്ന് ഊർജ്ജം നേടി സമരാഗ്നിയിലേക്ക് നടന്നു നീങ്ങിയ ധീരവനിതയെന്ന് വിശേഷിപ്പിക്കാം സുഹാസിനി ചതോപാധ്യായിയെ. പക്ഷേ ഇവർ കണ്ണൂരിന്റെ മരുമകളാണെന്ന് അറിയുന്നവർ ചുരുക്കം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സരോജിനി നായിഡുവിന്റെ 8 സഹോദരങ്ങളിൽ ഇളയവളായിരുന്നു സുഹാസിനി. 1920 താഷ്കെന്റിലെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗത്തിന് ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുന്നതിൽ പങ്കുവഹിച്ചവരിലുള്ളതാണ് ഈ ധീരവനിത. മദിരാശിയിലെ പഠനകാലത്ത് പരിചയപ്പെട്ട തലശ്ശേരി സ്വദേശിയായ എ സി എൻ നമ്പ്യാർ എന്ന എ സി നാരായണ നമ്പ്യാർ വിവാഹം കഴിച്ചെങ്കിലും ചുരുങ്ങിയ വർഷമേ ദാമ്പത്യം മാത്രമേ നിലനിന്നുള്ളൂ. മലയാളത്തിന്റെ ആദ്യ കഥാകൃത്ത് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ മകനായി തലശ്ശേരി പൊന്നത്തെ കപ്പരട്ടി ഭവനത്തിൽ പിറന്ന എ സി എൻ നമ്പ്യാർ പത്രപ്രവർത്തകനായും പരിഭാഷകനായും പ്രവർത്തിച്ചിരുന്നു. നെഹ്റുവിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും വലങ്കയായി ഒരേസമയം പ്രവർത്തിച്ച അനുഭവവും ഇദ്ദേഹത്തിനുണ്ട്. ജർമ്മനിയിലും റഷ്യയിലും പഠനം തുടങ്ങിയ സുഹാസിനിയുടെ രാഷ്ട്രീയ ദിശ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിൽ പ്രധാന പങ്ക് സഹോദരനായ രവീന്ദ്രനാഥ് ചതോപാധ്യയ്ക്കായിരുന്നു. വിവാഹാനന്തരം 2-3 ദിവസം മാത്രം പൊന്നത്തെ ഭർത്തൃഭവനത്തിൽ താമസിക്കാനെത്തിയ സുഹാസിനിയെക്കുറിച്ച് അധികം പേർക്കും അറിയില്ലായിരുന്നു. 1 സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായ ബീഗം നസ്രത്ത് മഹൽ നാടിനുവേണ്ടിയുള്ള പോരാട്ടം തുടരാൻ തീരുമാനിച്ചത് അവരുടെ ഭർത്താവിനെ ബ്രിട്ടീഷുകാർ കാരാഗ്രഹത്തിൽ അടച്ചതോടെയാണ്. 1907 ഓഗസ്റ്റ് 21 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ ജനതയുടെ വികാരം ദേശീയ പതാകയുടെ ആദ്യ പതിപ്പിലൂടെ ഉയർത്തിക്കെട്ടിയത് മാഡം ബിക്കാനി റസ്തം കാമ ആയിരുന്നു. മീററ്റ് ഗൂഢാലോചന കേസിൽ പ്രതിചേർക്കപ്പെട്ട അമീർ ഹൈദർ ഖാന് ബോംബെയിലും മദ്രാസിലും മറ്റു പല സ്ഥലങ്ങളിലുമായി ഒളിവ് ജീവിതത്തിന് സൌകര്യവും സാമ്പത്തിക സഹായവും ചെയ്തു കൊടുത്തത് സുഹാസിനിയായിരുന്നു. പാർട്ടിയെ പഠിച്ചു സോവിയറ്റ് മണ്ണിൽ നിന്ന്. കമ്മ്യൂണിസ്റ്റ് ബാലപാഠങ്ങൾ ശീലമാക്കാൻ സുഹാസിനി തിരഞ്ഞെടുത്തത് സോവിയറ്റ് യൂണിയൻ രാഷ്ട്രീയ ശീലങ്ങളായിരുന്നു. സോവിയറ്റ് വിപ്ലവത്തിന് ശേഷമുള്ള സുഹാസിനിയുടെ പഠനയാത്ര ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഫോർ ഏഷ്യൻ സ്റ്റഡീസിൽ ചേർന്നുകൊണ്ടുള്ളതായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് അഭികാമ്യം എന്ന് പിന്നീട് കരുതിയ സുഹാസിനി ബർലിനിലേക്കുള്ള യാത്ര വെട്ടിച്ചുരുക്കി. ഇന്ത്യയിലേക്ക് അവർ തിരികെ വരുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1951 വരെ മാത്രം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന സുഹാസിനി ചിത്രകലയിലും സംഗീതത്തിലും നൃത്തത്തിലും അതിവൈദഗ്ധ്യമുള്ളവരായിരുന്നു. അതിവേഗം ചിത്രങ്ങൾ വരച്ചിരുന്ന അവരുടെ ആദ്യകാല ചിത്രങ്ങളിൽ മുംബൈയിലെ തൊഴിലാളികളായ സ്ത്രീകളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതോടെ തികച്ചും അമൂർത്തമായിരുന്നു അവരുടെ ചിത്രങ്ങൾ. പിക്കാസോ ചിത്രങ്ങൾ അവരെ വല്ലാതെ സ്വാധീനിച്ചതായി തോന്നും. 1954 സുഹാസിനി ചൈന സന്ദർശിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ല്യു ഷാവ്ചിയെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ല്യു ഷാവ്ചിയുടെ നിർബന്ധപ്രകാരം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് സുഹാസിനി. ആ വലിയ നേതാവിന് വലിയ ഇഷ്ടമായിരുന്നു. കടുത്ത പുകവലി ശീലം 55 വയസ്സിലെത്തിയപ്പോൾ കാൽമുട്ടുകളെ വേദനയിലാഴ്ത്തി. ജീവിതസായാഹ്നത്തിൽ വീൽചെയറിലായിരുന്നു. മുംബൈയിലെ നാടക പ്രവർത്തനത്തിലും ക്രിയാത്മക സംഭാവനയും സുഹാസിനി നൽകിയിട്ടുണ്ട്.